Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
വ്യവഹാര വിഷയമല്ലാത്തതുകൊണ്ട് നാസ്തി എന്ന് പറയാമോ? അതിന് സമാനമാണ് പറഞ്ഞത്, അല്ല. സ്വന്തം വിദ്യമാനം ബ്രഹ്മസ്വരൂപേണ പരമാർത്ഥ സദാത്മാപന്നം ഏനം ഇവം വിധം വിദുഹു ബ്രഹ്മവിധ തഥാ തസ്മാത് അസ്തിത്വവേദനാത് സു അന്യേഷാം ബ്രഹ്മവിജ്ഞയോ ബ്രഹ്മവത് വിജ്ഞയോ ഭവതി ഇത്യർത്ഥം. പക്ഷേ അസ്ഥി എന്നറിയുന്നു, നാസ്തിയായിട്ടല്ല. എന്നുവെച്ചാൽ ശശവിഷാണം പോലെ അല്ല ഇതിനറിയേണ്ടതെന്ന്. അങ്ങനെയൊന്നുണ്ട് നമ്മുടെ വ്യവഹാരത്തിൽ. എന്റെ മുമ്പിൽ ഇതിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു അസ്ഥി, എന്റെ മുമ്പിൽ ഇതിനെ കണ്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു നാസ്തി. ഇപ്പൊ വ്യവഹാരത്തിൽ തന്നെ വരുന്ന അസ്തിത്വം നാസ്തിത്വം, ഇതല്ലാതെ മറ്റൊരു നാസ്തിത്വമുണ്ട്. ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല, അല്ലാതെ തന്നെ പറയുന്നു ശേഷവിഷാണം നാസ്തി എന്ന് പറയുന്നു. പക്ഷെ ബ്രഹ്മത്തെ അങ്ങനെയല്ല, മറിച്ച് എന്താണ് ഇതിനെ അസ്ഥി എന്നറിയുന്നവൻ. സ്വന്തം വിദ്യമാണ് ബ്രഹ്മസ്വരൂപേണ. അപ്പൊ ഇതിനെ അസ്ഥി എന്നറിയാന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? മുമ്പ് പറഞ്ഞു ഇത് വ്യവഹാരാതീതമാണെന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു ഇതിനെ അസ്ഥി എന്നറിയണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ എന്റെ താല്പര്യം? വ്യവഹാരാതീതമായതിനെ അസ്ഥി എന്നങ്ങനെ അറിയാൻ കഴിയും. അസ്ഥി എന്നറിഞ്ഞാൽ നാസ്തി എന്നാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അസത്താണെന്നും പറഞ്ഞു. വ്യവഹാരാതീതമായ ഒന്നിനെ അസ്ഥി എന്നറിയാന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? പറയുന്നു വിദ്യമാനം ബ്രഹ്മസ്വരൂപേണ. എന്റെ താല്പര്യം ഏതാണ്? അവൻ ബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അറിയുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപേണ വിദ്യ എന്നാണ്. അവൻ സ്വയം ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു. ആ ബ്രഹ്മസ്വരൂപമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, അവൻ അന്നമയാദി കോശങ്ങളിൽ താതാമ്യപ്പെട്ടിട്ട് അതാണെന്ന് കരുതുന്നില്ല. അന്നമയാദി കോശങ്ങളെ അനുഭവപ്പെടുന്നുള്ളൂ, അതുകൊണ്ട് തന്റെ അസ്തിത്വത്തെ, ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന തന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് നാസ്തിത്വ ബുദ്ധിയുണ്ട്. മറിച്ചെന്താണ്? ബ്രഹ്മസ്വരൂപേണ വിദ്യമാനം, അവൻ ബ്രഹ്മസ്വരൂപത്തിൽ നിലനിൽക്കുന്നു. പരമാർത്ഥ സത് ആത്മാപന്നം, പരമാർത്ഥ സത്തായ ആത്മസ്വരൂപമായി തന്നെ തീർന്നു. അവൻ ആത്മസ്വരൂപമായിരിക്കുന്നു. ഇത്രയൊക്കെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. എത്രയൊക്കെ തിരിച്ചും മറിച്ചും ചിന്തിച്ചു കഴിഞ്ഞാൽ വാക്കുകൾക്ക് അത്രയും പ്രവർത്തിക്കാൻ പറ്റും. പരമാർത്ഥ സത് ആത്മാപന്നം, പരമാർത്ഥ സത്തായ ആത്മാവായി തീർന്നിരിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനോടൊക്കെയുള്ള താതാമ്യം വിട്ടിരിക്കുന്നു. അന്നം, പ്രാണം, മനസ്സ്, ബുദ്ധി, ആനന്ദം, ഇതിലെല്ലാമുള്ള അവന്റെ ഭ്രമം മാറി പരമാർത്ഥ സത് സ്വരൂപത്തിലിരിക്കുന്നു. ഏനം യമം ഇതു, ഇങ്ങനെയുള്ളവനെ ബ്രഹ്മവിതഹ, ബ്രഹ്മവിത്തുകൾ അവനെ അറിയുന്നു, ആത്മസ്വരൂപനായിരിക്കുന്നവനെ അറിയുന്നു. തത് തസ്മാ അവനെ സത് സ്വന്തം, സത്തെന്നറിയുന്നു, സ്വന്തമായി അറിയുന്നു, സത്തായി അറിയുന്നു. അവൻ ആത്മസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു, അതുകൊണ്ട് അവനെ സത്തായി അറിയുന്നു. തസ്മാ അസ്തിത്വവേദന, അസ്തിത്വവേദനമല്ല, അസ്തിത്വവേദനമാണ് അവൻ. ശൂന്യതയുടെ അനുഭവമല്ല, ഉണ്മയുടെ അനുഭവമാണ്. അതുകൊണ്ട് അവൻ അന്വേഷാം ബ്രഹ്മവത് വിജ്ഞയോ ഭവതി. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം എങ്ങനെയാണോ വിജ്ഞയമായിരിക്കുന്നത്, ശ്രോതവ്യൂ, മന്ദവ്യൂ, നിധ്യാസിതവ്യൂ, ആത്മാവാരി ജ്ഞാതവ്യ, വിജ്ഞേയമായിരിക്കുന്നു ആത്മാവ്, വിജ്ഞേയമായിരിക്കുന്നു. ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, ആത്മാവ് വിജ്ഞേയമായിരിക്കുന്നു. ഇവിടെ പറയുന്നു സന്തും അതുപോലെ വിജ്ഞേയമായിരിക്കുന്നു, സത്. ആത്മാവിനെ പോകാനവൻ വിജ്ഞേയമായിരിക്കുന്നു. അന്വേഷാം ബ്രഹ്മവത് വിജ്ഞേയോ ഭവതി അനുസന്തം ഏനം തതോ ഇതു അവനെ സത്തായി അറിയുന്നു. ആത്മാവ് എങ്ങനെയാണോ ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്നു, അതുപോലെ ആത്മതത്വത്തെ ഗ്രഹിച്ചവനും ജിജ്ഞാസയ്ക്ക് വിഷയമാണ് അന്യർക്ക്. ആത്മതത്വത്തെ ഗ്രഹിച്ചവനെ അറിയുന്നത് തന്നെ ആത്മാവിനെ അറിയുന്നത് രണ്ടും രണ്ടറിയും. എന്നുവെച്ചാൽ ആത്മതത്വത്തെ ഗ്രഹിച്ചവന്റെ മനസ്സിനെയോ ചേഷ്ടകളെയോ വാക്കിനെയോ ഒന്നും അറിയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അവന്റെ തത്വം എന്ന് പറയുന്നത് ആ ബ്രഹ്മതത്വം തന്നെയാണ്. അപ്പൊ ആത്മവിത്തിൽ മനസ്സിലാക്കേണ്ട എന്താണ്? ആത്മവിത്തിന്റെ തത്വത്തെയാണ്. എന്തുകൊണ്ടത് പരമാർത്ഥ തത്വമാണ്. ആ തത്വത്തെ അറിയുന്നതാണ് പരമാർത്ഥ ജ്ഞാനം. അല്ലാതെ ബാഹ്യമായ ചേഷ്ടകളെയോ വാക്കിനെയോ രൂപത്തെയോ ഒന്നും മനസ്സിലാക്കുന്നതല്ല. അതെല്ലാം അനിത്യമാണ്, മാറിപ്പോകുന്നതാണ്, നശിക്കുന്നതാണ്. അപ്പോൾ ബ്രഹ്മവിത്തിനെ ബ്രഹ്മമായി അറിയുന്നു, അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മവത് വിജ്ഞേയോ ഭവതിത്യർത്ഥം. അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തന്നെ അറിയുന്നു, അതാണ് അതിന്റെ ശരിയായ വ്യാഖ്യം. അതിന് ആ വ്യാഖ്യാനം പൂർണ്ണമായി. സന്തമേനം തതോ വിധു അവൻ തന്നെ ബ്രഹ്മം. അസ്ഥി ബ്രഹ്മേരി ചേർവേദ. ഏതെങ്കിലും ഒരുവൻ ഇതിനെ സ്വസ്വരൂപമായി അസ്തിത്വമായി ഈ പരമാർത്ഥ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സത്തായി. അവനെ ആ പരമാർത്ഥ സത്തായി തന്നെ മറ്റുള്ളവരറിയണം. അല്ല, അവന്റെ നാമരൂപങ്ങളിൽ വീണ്ടും ഭ്രമിക്കരുത്. അല്ലെ, ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി വേർതിരുത്തി പറയും. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ ഗുരു. ഇപ്പൊ ഗുരുവിന്റെ തത്വം എന്താണ്? ആ ബ്രഹ്മം തന്നെയാണ്. അല്ല, ഗുരുവിന്റെ നാമരൂപങ്ങളല്ല തത്വം, വ്യവഹാരങ്ങളല്ല തത്വം. തത്വം അതുകൊണ്ട് അങ്ങനെ സത്തായിരിക്കുന്നു ഗുരു. അതാണ് പറയുന്നതിന്റെ താല്പര്യം. അഥവാ ഇനി ഇതിനെ ഒരു വ്യാവഹാരികമായ തരത്തിൽ വ്യാഖ്യാനിക്കുകയും പരമാർത്ഥ വ്യാഖ്യാനം കഴിഞ്ഞു. അപ്പൊ ആവശ്യത്തെ കൂടുതൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിന് അതിവ്യാഖ്യാനം എന്ന് പറയും. ശങ്കരാചാര്യത്തിൽ ചിലടത്ത് അതിവ്യാഖ്യാനം നടക്കും. പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്തതും പറയും, ചില സ്ഥലങ്ങളിൽ പറയും. എന്നുവെച്ചാൽ നോക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അഥവാ യോ നാസ്തി ബ്രഹ്മേരി മന്യതേ സ സർവസൈവ സന്മാർഗസ്യ വർണ്ണ ആശ്രമാദി വ്യവസ്ഥാലക്ഷണസ്യ അശ്രദ്ധധാനതയാ നാസ്തിത്വം പ്രതിപദ്ധ്യതേ ബ്രഹ്മം പ്രതിപത്യർത്ഥത്വ തസ്യ. ഇതാണ് ഞാൻ പറയും. ഇവിടെ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യം ഇപ്പൊ പറയുന്നു. ഭരണത്തെക്കുറിച്ചോ ആശ്രമത്തെക്കുറിച്ചോ ഒന്നും ഇവിടെ ഒരു ചർച്ചയും വന്നു. ഇവിടെ പറയുന്ന കാര്യവും ഇതുമായിട്ടൊരു ബന്ധവും. സത്തെന്ന് പറഞ്ഞാൽ മുമ്പ് വ്യാഖ്യാനിച്ചെന്താണ്? ബ്രഹ്മം തന്നെ. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ആയ ബ്രഹ്മം അവനെ ബ്രഹ്മമായി തന്നെ അറിയണം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി. എന്നാലും വ്യവഹാര ദൃഷ്ടി അവലംബിച്ചുകൊണ്ട് ഒരു അതിവ്യാഖ്യാനം കൂടെ ഇവിടെ നടത്തുകയാണ്. ഇവിടെ സത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ആ സന്മാർഗത്തിൽ സന്മാർഗസ്യ സന്മാർഗം എന്നിവിടെ പറഞ്ഞു. ഈ സന്മാർഗം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ ഉദ്ദേശിക്കുന്ന എന്താണ്? വർണ്ണ ആശ്രമാദി വ്യവസ്ഥ, വർണ്ണവ്യവസ്ഥ ആശ്രമ വ്യവസ്ഥ, വർണ്ണാശ്രമാദി വ്യവസ്ഥ ലക്ഷണസ്യ. അതാണ് വർണ്ണാശ്രമാദി വ്യവസ്ഥ. ഇവിടെ വർണ്ണത്തെ ആശ്രമത്തെ ഒന്നും മരിച്ച് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും അതിനെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. എന്നാലും വ്യവഹാര ദൃഷ്ടി അവലംബിച്ച് ഇത്തരം ശങ്കരാചാര്യരുടെ ഈ വ്യാഖ്യാനത്തെ സുരേശ്വരാചാര്യ ശിഷ്യം പോലും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് ശരിയല്ല, ഇവിടെ തന്നെ വേറെ സന്ദർഭത്തിൽ. അഥവാ യോ നാസ്തി ബ്രഹ്മേരി മന്യതേ, ആരാണോ ബ്രഹ്മം ഇല്ല എന്ന് കരുതുന്നത്, സ സർവസീവ സന്മാർഗസ്യ അവനെന്ത് ചെയ്യുന്നു? സത്തെന്ന് പറഞ്ഞിവിടെ സന്മാർഗം നടന്നു. സന്മാർഗം എന്ന് പറയുന്നത് എന്താണ്? വർണ്ണ ആശ്രമാദി വ്യവസ്ഥ. അശ്രദ്ധധാനതയാ, അതിൽ ശ്രദ്ധയില്ലാത്തവനായി, വർണ്ണ ആശ്രമ വ്യവസ്ഥകളിൽ ശ്രദ്ധയില്ലാത്തവനായി. നാസ്തിത്വം പ്രതിപത്തിലെ, അതിൽ നാസ്തിത്വ ബുദ്ധി വരുന്നു. അതിൽ നാസ്തിത്വം എന്നാ എന്താ കുഴപ്പം? വർണ്ണവും വേണ്ട, ആശ്രമവും വേണ്ട എന്ന് കരുതിയ എന്താ കുഴപ്പം? പറയുന്നു, അത് പാടില്ല എന്നുകൊണ്ട് ബ്രഹ്മ പ്രതിപത്തി അർത്ഥത്വ തസ്യം വേറെ ഭാഗങ്ങളിലും പറയും. ഇത് ശങ്കരാചാര്യന്റെ ഒരു വിശ്വാസമാണ്. അതായത് വർണ്ണവും ആശ്രമവും ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്. ബ്രഹ്മജ്ഞാനത്തിന് ഇത് രണ്ടും കൂടിയേ തീരും, വർണ്ണവും ആശ്രമവും. അറി എന്റെ തലയിച്ചടിക്കരുത്, ഞാൻ പറയുന്നതല്ല, ശങ്കരാചാര്യ പറയുന്ന ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി ഇത് രണ്ടും കൂടിയേ തീരുന്ന വർണ്ണവും ആശ്രമവും. ബ്രഹ്മപ്രതിപത്തി അർത്ഥത്വ തസ്യ തസ്യം തസ്യ സന്മാർഗസ്യ. ഈ സന്മാർഗം വർണ്ണവും ആശ്രമവും ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി ഇത് രണ്ടും പാലിക്കുന്ന വർണ്ണവും ആശ്രമവും ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുന്നിടത്താണ് കുഴപ്പം. ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി ആശ്രമം പാലിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാവും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, ഈ ആശ്രമങ്ങളെല്ലാം ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി ഒരാൾ പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. കാരണം ആശ്രമങ്ങളെല്ലാം ധർമ്മമുണ്ട്, അവിടെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ അത് സന്മാർഗമാണ്. അതിനോട് ചേർന്ന് തന്നെ വർണ്ണമെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ആശ്രമധർമ്മങ്ങൾ മതി. ബ്രഹ്മചര്യം, സന്യാസം, ബ്രഹ്മചര്യം വ്രതം, സന്യാസം, ത്യാഗം, ഇതെല്ലാം അതിന്റെ മൂല്യത്തിൽ തത്വത്തിനാണ് പ്രാധാന്യം. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ വർണ്ണത്തിനനുസരിച്ച് അത് മാറാൻ പറ്റത്തില്ല. ബ്രാഹ്മണന്റെ ഒരു ബ്രഹ്മചര്യം, ക്ഷത്രിയന്റെ ഒരു ബ്രഹ്മചര്യം, അങ്ങനെ ബ്രഹ്മചര്യം പലതാകത്തില്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അതൊരു വ്രതമാണ്. ആ വ്രതം എന്ന് പറയുമ്പോൾ പിന്നെ അതിന് വർണ്ണത്തെ കൊണ്ടുവരേണ്ട കാര്യമില്ല. സന്യാസം ത്യാഗരൂപത്തിലുള്ളതാണ്. ത്യാഗത്തിന് വർണ്ണഭേദം, നിറഭേദമൊന്നുമില്ല. ആ സന്യാസം എന്താണ്? ബ്രഹ്മപ്രതിപത്തി അർത്ഥത്വ ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി അത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അത് വർണ്ണമനുസരിച്ച് ഇങ്ങനെ വ്യത്യാസം വരും. ബ്രാഹ്മണന്റെ സന്യാസം വരെ, ക്ഷത്രിയന്റെ സന്യാസം വരെ, ശൂദ്രന്റെ സന്യാസം വരെ, അങ്ങനെ പല സന്യാസം വരും. വരുന്നില്ലെങ്കിൽ പിന്നെ വർണ്ണമെന്ന് എന്തിനു പറയണം? പിന്നെ വർണ്ണമെന്ന് പ്രയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആശ്രമ വ്യവസ്ഥ ബ്രഹ്മപ്രതിപത്തി അർത്ഥത്വമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യുക്തിഭേദമൊന്നുമില്ല. പക്ഷെ വർണ്ണ ആശ്രമ വ്യവസ്ഥ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ അതിന് യുക്തിഭേദം വരും. കാരണം ആശ്രമ വ്യവസ്ഥ മതി ബ്രഹ്മപ്രതിപത്തിക്ക്, വർണ്ണത്തിന്റെ ആവശ്യമില്ല. കാരണം സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ അത് പൂർണ്ണമാണ്. ത്യാഗം, വൈരാഗ്യം, അതിന് മറ്റൊന്ന് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള സന്യാസം എന്ന് പറയേണ്ടി വരും. ത്യാഗമില്ലാത്ത സന്യാസം, ത്യാഗമുള്ള സന്യാസം, വൈരാഗ്യമില്ലാത്ത സന്യാസം, വൈരാഗ്യമുള്ള സന്യാസം. അങ്ങനെയുള്ള സന്യാസമാണെങ്കിൽ അതെന്താണ്? ബ്രഹ്മപ്രതിപത്തി അർത്ഥം എന്ന് പറയാൻ പറ്റില്ല. അതൊന്നും ബ്രഹ്മപ്രതിപത്തിക്ക് ഉപകരിക്കത്തില്ല, സന്യാസം അല്ലാതായിരിക്കും. അപ്പൊ ആശ്രമം എന്ന് പറയുമ്പോൾ അവിടെ വ്യവസ്ഥ വന്നു കഴിഞ്ഞു. ബ്രഹ്മപ്രതിപത്തിക്കുള്ള വ്യവസ്ഥ വേണ്ടി വന്നാൽ അത്രയും പറയാം. അത് ഈ സന്ദർഭത്തിൽ ആവശ്യമില്ല. പിന്നെ അവിടെ വർണ്ണമെന്ന് ചേർക്കുന്നത് അസംബന്ധമാണ്, അനാവശ്യമാണ്. ശങ്കരാചാര്യർ പറഞ്ഞാലും അത് അസംബന്ധമാണ്. അതുകൊണ്ട് സന്മാർഗസ്യ തസ്യ, അങ്ങനെ അതിന് ഇവിടെ വളച്ച് തിരിച്ചറി വയ്ക്കാം. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്നുള്ളതിന് ഉടനെ എന്ത് ചെയ്തു? നേരെ വർണ്ണാശ്രമത്തിലേക്ക് കൊണ്ടുപോയി, വർണ്ണത്തിലേക്ക് കൊണ്ടുപോയി. അതോ നാസ്തികസോ അസൻ അസാധുരിച്ചതേ നോക്കി. അതുകൊണ്ടെന്താണ് അസൻ എന്ന് വെച്ചാൽ നാസ്തികൻ? അസൻ നാസ്തികൻ എന്ന് പറയുന്നു, അസാധു എന്ന് പറയുന്നു ലോകത്ത്. അപ്പൊ അത് ലോകത്തിലെ കാര്യമായിട്ടാണ് പറയുന്നത്, വ്യവഹാരത്തിലെ കാര്യമായിട്ടാണ് പറയുന്നത്. പരമാർത്ഥത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യവഹാരത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് പ്രത്യേകം പറയുന്നു. അത് വെച്ചാൽ അത് ഒരു കാലത്തെ വ്യവഹാരം അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. ഞാൻ പറയുന്നത് ഈ ലോകം ഇന്നത്തെ വ്യവഹാരത്തിന് ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. തദ്വിപരീതഹാസനയോ അസ്ഥി ബ്രഹ്മേതി ചെയ്ത് വേദാസ തദ്ബ്രഹ്മ പ്രതിപത്തി ഹേതും സന്മാർഗം വർണ്ണാശ്രമാദിവസ്ഥാലക്ഷണം ശ്രദ്ധാനതയാ യഥാവത് പ്രതിബദ്ധതേ യസ്മാത് തഥ തസ്മാത് സന്തം സാധുമാർഗസ്ഥം ഏനം വിധു സാധവ. ഇപ്പോൾ ലോകബുദ്ധി അനുസരിച്ച്, പക്ഷെ ശങ്കരാചാര്യ കാലത്തുള്ള ലോകത്തിന്റെ ബുദ്ധി അനുസരിച്ചായി അല്ലെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിന്റെ ബുദ്ധി അനുസരിച്ചായിരുന്നു. തദ്വിപരീത സനിയോ അസ്ഥി ബ്രഹ്മേതി ചേർത്തേത. അസ്ഥി ബ്രഹ്മ എന്നറിയുന്നവൻ തദ്ബ്രഹ്മപ്രതിപത്തി ഹേതും, ബ്രഹ്മമുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മപ്രതിപത്തിക്ക് ഹേതുവായിരിക്കുന്ന എന്താണ്? സന്മാർഗം. ബ്രഹ്മപ്രതിപത്തിക്ക് ഹേതുവായിരിക്കുന്ന സന്മാർഗം തന്നെയാണ്. അതെന്താണ്? വർണ്ണ ആശ്രമാദി വ്യവസ്ഥ ലക്ഷണം. വർണ്ണവ്യവസ്ഥ ആശ്രമ വ്യവസ്ഥ. അപ്പോൾ വർണ്ണമെന്നുള്ളത് കൊണ്ട് ഗുണകർമ്മങ്ങളെ എടുക്കുകയാണെങ്കിലോ എന്നാ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആശ്രമം എന്നുള്ള മാത്രം വർണ്ണത്തിന്റെ ആവശ്യമുണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ആശ്രമം. അതങ്ങനെയാണ്. ശമതമാധികളുള്ളവനാണ് സന്യാസി, അവിടെ പിന്നെ വർണ്ണത്തിന്റെ ആവശ്യമില്ല. ശമതമാധി ഗുണങ്ങളുള്ള സന്യാസിയാണ്, അവിടെ പിന്നെ വർണ്ണം എന്ന് പറയുന്ന പ്രശ്നം വരുന്നില്ല ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്. അപ്പോൾ അതിനെ വ്യവസ്ഥാലക്ഷണം ശ്രദ്ധധാനത ശ്രദ്ധയുണ്ട്, വിശ്വാസം കൊണ്ട് പിന്തുടരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശങ്കരാചാര്യരുടെ ഒരു വിശ്വാസമാണ്, കാലത്തിന് നിരക്കാത്ത ഒരു വിശ്വാസം. യഥാവത് പ്രതിബദ്ധതയെ ആരാണോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കുന്ന ഒന്നാണ് വർണ്ണത്തെ ആശ്രമത്തെ. വ്യക്തിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് പറയുന്നത് ശ്രദ്ധധാനതയാ, അത്യധികമായ വിശ്വാസമാണ് സ്വീകരിച്ചോ. വർണ്ണം സത്യമാണോ ആശ്രമം വേണ്ടതാണോ എന്നിങ്ങനെ വിശ്വാസം കൊണ്ട് ഗ്രഹിക്കണം. യഥാവത് പ്രതിബദ്ധത നേരാമണ്ണം ഗ്രഹിക്കണം. യസ്മാത് തസ്മാത് സ്വന്തം ആ വർണ്ണ ആശ്രമ വ്യവസ്ഥകളെ പാലിക്കുന്നു എന്നാണ്. അതിൽ ആശ്രമ വ്യവസ്ഥയോട് ആർക്കും അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല, പക്ഷെ വർണ്ണവ്യവസ്ഥയോട് വ്യത്യാസമില്ല. അങ്ങനെയുള്ളവനെ സ്വന്തം സാധുമാർഗസ്ഥം ഏനും വിധു, അവനെ സാധുമാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്ന് പറയുന്നു ആരും സാധുത്വ സജ്ജനങ്ങൾ. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യർ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടി വർണ്ണവും ആശ്രമവും കൂടിയേ തീരുന്നു. വർണ്ണം വേറെയാണ്, ആശ്രമം വേറെയാണ്, അതാണ് അതിന്റെ മാർഗം. ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അത്, അതിന് ആധാരം എന്താണ്? ശ്രദ്ധ, വിശ്വാസം. അതുകൊണ്ടാണ് ഈ വർണ്ണവ്യവസ്ഥയും മറ്റും ശങ്കരാചാര്യരെ പിന്താങ്ങുന്നത്, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് അതിവ്യാഖ്യാനം. നമ്മൾ ആദ്യത്തെ വ്യാഖ്യാനം മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ വ്യാഖ്യാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സ് കലങ്ങിപ്പോകും, ഉള്ള ബ്രഹ്മജ്ഞാനം കൂടി നഷ്ടപ്പെടും. തസ്മാത് അസ്ഥിത്യവ ബ്രഹ്മപ്രതിപത്തിവ്യം ഇതി വാഖ്യാർത്ഥം. ചുരുക്കത്തിൽ പറയുന്ന എന്താണോ, ഈ അതിവ്യാഖ്യാനങ്ങളെല്ലാം വിട്ടുകഴിഞ്ഞാൽ അസ്ഥി ബ്രഹ്മേത്യവ പ്രതിപത്തിവ്യം, ബ്രഹ്മം സത്താണ്, സ്വസ്വരൂപമാണ്, ഇതേ ഒന്നതിന്റെ താല്പര്യം. അതുകൊണ്ട് പറയുന്നു ഇതി വാക്യാർത്ഥ. ഈ വാക്യത്തിന്റെ താല്പര്യം ഇത്രയും മനസ്സിലാക്കിയാണ്. ബാക്കി വർണ്ണവും ആശ്രമവും ഒക്കെ ഇടയ്ക്ക് തിരികെയാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. തസ്മാത് അസ്ഥി ദൈവ ബ്രഹ്മ പ്രതിപത്തം ഇതി വാക്യാർത്ഥം. ശ്രുതി വാക്യത്തിന്റെ താല്പര്യം ഇത് തന്നെ, ആ ബ്രഹ്മത്തെ സ്വസ്വരൂപമായി ഗ്രഹിക്കുക, അതാണ് അറിയേണ്ടത്. അത് ആനന്ദമയ കോശത്തിന്റെ വിശദീകരണത്തിലാണ് ഈ ഭാഗം വന്നത്. അതുകൊണ്ട് അതിന് തുറന്നു വരുന്ന ഭാഗം പറയുന്നു, തസ്യ പൂർവസ്യ വിജ്ഞാനമേ സേവ യേശ ശരീരേ വിജ്ഞാനമേ ഭവ ശരീര ആത്മാ. ആ വിജ്ഞാനമയ ആത്മാവായിരിക്കുന്നു ആനന്ദമയ. മുമ്പ് പറഞ്ഞതുപോലെ പറയുന്നു, അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു, അതിനേക്കാൾ വ്യാപകമായിരിക്കുന്നു, അതിനും ആധാരമായിരിക്കുന്നു എന്നുള്ള മുമ്പ് ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്. ആനന്ദമയ, ആനന്ദമയ അതിനുപരിയാണ്. നാസ്തി ആശങ്ക നാസ്തിത്വ, അത് ഇല്ലേ, അങ്ങനെയെന്നുള്ളൊരു ശങ്ക വേണ്ട. അകോഠ സർവവിശേഷത്വത് ബ്രഹ്മണോ നാസ്തിത്വം പ്രതി ആശങ്ക യുക്ത. അപോഠ സർവവിശേഷത്വ സർവസാമാന്യ ബ്രഹ്മണോ യസ്മാവം അത് തസ്മാത്. ബ്രഹ്മത്തെക്കുറിച്ചൊരു ആശങ്ക വരാം. എന്തുകൊണ്ട്? സർവവിശേഷത്തെയും നിഷേധിച്ചിരിക്കുന്നു. ഒരടയാളമില്ലാത്തതിനെ കുറിച്ച് ഒരാൾക്ക് സംശയം തോന്നാൻ ഉണ്ടോ എന്ന്, അങ്ങനെ ഒരു സംശയം തോന്നുന്നതിനും തെറ്റില്ല. പക്ഷെ എന്നാലും ശ്രുതി അത് ബോധിപ്പിക്കുന്നു, അങ്ങനെ ഒരു സംശയം വരാം, ഒരടയാളമില്ലാത്തൊന്നും ഉണ്ട് എന്നങ്ങനെ മനസ്സിലാക്കും. അതുകൊണ്ട് അതിനെ അസ്തിത്വമായി ബോധിപ്പിക്കുന്നു. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വം ആ തത്വത്തിന് അതിന് വ്യവഹാരാതീതമെന്ന് പറഞ്ഞ് പാത്തിനും മനസ്സും എത്താത്തതാണെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും ഒരാൾ ചിന്തിക്കാത്ത ഒരു ശൂന്യമായിരിക്കും. അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു, അതിനെ അസ്തിത്വ രൂപത്തിൽ ബോധിപ്പിക്കുന്നു. അല്ല, വാസ്തവത്തിൽ അതിലുള്ള അസ്തിത്വം എന്ന് പറയുന്ന ഒരു ധർമ്മം ഉണ്ടായിട്ടില്ല, മറിച്ച് സർവസാമാന്യ ബ്രഹ്മണോ, ബ്രഹ്മം സർവസാമാന്യമായിരിക്കുന്നു, സർവത്തിലും സാമാന്യ രൂപത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവം അത് തന്നെയാണ്. ആ നിഷേധത്തിന്റെ വശത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കണ്ട, നിഷേധിക്കുന്നതിന് ചില താല്പര്യങ്ങളുണ്ടെന്ന് നേരി നേരി എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് കൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. എന്തുകൊണ്ട്? സർവസാമാന്യ സർവം അത് തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് സർവവുമായിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിനെ നിഷേധിക്കാൻ പറ്റും? നിഷേധിച്ച് നിഷേധിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത് എന്താണോ, ശൂന്യമല്ല അത് തന്നെയാണ് ഈ കാണുന്നതല്ല, അങ്ങനെ സർവസാമാന്യ പറയും. ആകാശാദി കാരണത്വ, ആകാശാദികൾക്കുകൂടി കാരണമായിരിക്കുന്നു ഈ സർവവും, അത് തന്നെ ഈ സർവവുമായിരിക്കുന്നു. യസ്മാത് ഏവം അത് തസ്മാത് തസ്യേഷ ഏവ ശാരീരാത്മായ പൂർവസ്യ ആ ഭാഗമാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. ആനന്ദമയ വശത്തെക്കുറിച്ച് അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തെക്കുറിച്ച് പറയുന്നു. അഥ അനന്തരം ശ്രോതോശിഷ്യ അനുപ്രശ്നാഹ ആചാര്യോക്തിം അനു ഏത് പ്രശ്നാഹ അനുപ്രശ്നാഹ. ആചാര്യൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശിഷ്യൻ താൻ പൂർണ്ണമായി മനസ്സിലാക്കിയില്ല, ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് ആചാര്യോക്തിം അനു ആചാര്യന്റെ ആ പറച്ചിലിന് തുടർന്ന് ഏത് പ്രശ്നാഹ കുറച്ച് ചോദ്യങ്ങൾ ശിഷ്യന്റെ ഭാഗത്ത് നിന്ന് ഇനിയുമുണ്ട്. എന്താണ് ചോദ്യം? സാമാന്യം ഹി ബ്രഹ്മ ആകാശാദി കാരണത്വാ വിദുഷോ അവിദുഷ്ച. ബ്രഹ്മത്തിനും പക്ഷഭേദമില്ല, അത് സർവത്തിനും കാരണമായിരിക്കുന്നു, അത് സർവാത്മകമാണെന്നും പറയും, സർവസ്വരവുമായിരിക്കുന്നു എന്നും പറയും. അങ്ങനെയാണെങ്കിൽ വിദ്വാനും അവിദ്വാനും ആ ബ്രഹ്മം തന്നെ, പ്രത്യേകിച്ച് വിദ്വാനായിട്ട് എന്താ പ്രയോജനം? എല്ലാ അതാണല്ലോ. ആകാശാദി കാരണത്വ വിദുഷോ അവിദുഷ്ച, വിദ്വാനെ സംബന്ധിച്ചും അവിദ്വാനെ സംബന്ധിച്ചും ബ്രഹ്മത്തെ സംബന്ധിച്ച് പക്ഷഭേദമൊന്നും ബ്രഹ്മമൊന്നും സാധാരണ പറയാറുണ്ട്. താൻ ബ്രഹ്മത്തെ അറിഞ്ഞില്ലെങ്കിലും ബ്രഹ്മജ്ഞാനിയായില്ലെങ്കിലും ബ്രഹ്മം തന്നെ ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഇനി വിശേഷിച്ച് സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഒരു ബ്രഹ്മജ്ഞാനിയാകുന്ന എന്തിനു? അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റം സംഭവിക്കുന്നില്ല. ബ്രഹ്മം അന്നും ഇന്നും ഒരുപോലെ തന്നെ കാണാനായിരുന്നപ്പോഴും താൻ ജ്ഞാനിയായിരുന്നപ്പോഴും ഒക്കെ ബ്രഹ്മത്തിന് മാറ്റമൊന്നും. ഇനി ക്ലേശകരമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഒരു ബ്രഹ്മജ്ഞാനിയാകുന്നതുകൊണ്ടെന്താ വിശേഷിച്ച് സംഭവിക്കുന്നത്? എന്തെങ്കിലും വിശേഷിച്ച് സംഭവിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം അസംബന്ധമാണെന്ന്. എന്തുകൊണ്ട് സാമാന്യം? അതിന് സാമാന്യം എന്നാ പറഞ്ഞത്, അത് യാതൊരു തരത്തിലുള്ള പക്ഷഭേദവുമില്ല. തസ്മാത് അവിദുഷോപി ബ്രഹ്മപ്രാപ്തി രാശങ്കിലി, അതുകൊണ്ട് വിദ്വാനെപ്പോലെ തന്നെ അവിദ്വാനും ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കുകയാണ്. വിദ്വാനും അവിദ്വാനും തമ്മിൽ ഒരു ഭേദവും പറയാനില്ല. ഇവിടെയാണ് ഇവർ രണ്ടുപേരെയും വേർതിരിക്കുന്നത്. ഇത് ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊന്നാണ്. അങ്ങനെ ഒരു ചോദ്യം നേരിട്ട് ഇവിടെ ചോദിക്കുകയല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് നേരിട്ടൊരു മറുപടിയും പറയുക. പക്ഷെ ഈ ചോദ്യത്തിൽ ആ ചോദ്യമുണ്ട്, ഇതിന് മറുപടിയും പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ചോദിക്കുന്നത്? അതാതു അനുപ്രശ്നാഹ, ഇനി ചില ചോദ്യങ്ങളെന്നാണ്. പ്രശ്നാഹ പ്രശ്നാഹ ബഹുവചനം, ബഹുവചനമായതുകൊണ്ട് ഒരു ചോദ്യമല്ല. എന്തായാലും മൂന്നിൽ കൂടുതൽ വേണം, മൂന്നിൽ കൂടുതലോ വേണം. അതുകൊണ്ട് ഇതിന് ഭാഷകാരൻ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. ഉദ അവിദ്വാൻ അമ്മും ലോകം പ്രേത്യ കശന മിച്ചതി പ്ലുതമാണ് ചോദ്യം നീട്ടി ചോദിക്കാം. ആ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നു. ഇതിനെ രണ്ടു മൂന്ന് ചോദ്യങ്ങളാക്കി വ്യാഖ്യാനിക്കുന്നു. ഉത എന്റെ അർത്ഥം പറയുന്ന അപി ചോദ്യത്തിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവിദ്വാൻ അമും ലോകം പരമാത്മാനം ഇത പ്രത്യ കസ്തന ജനശബ്ദോ അഭ്യർത്ഥേ. വീണ്ടും ഒരു ചോദ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അവിദ്വാൻ അപി ഗച്ഛതി പ്രാപ്നോതി കിംബ ന ഗച്ഛതി, ഇതാണ് ചോദ്യം. അവിദ്വാൻ അമും ലോകം പരമാത്മാനം, ഇതുവരെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറയണമെന്നാണ് അമും ലോകം എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്ന് പറഞ്ഞത്. അവിദ്വാൻ ഈ പരമാത്മാവിനെ ഇതഹ പ്രേത്യ ഇവിടെ വിട്ടിട്ട് ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പ്രാപിക്കുന്നുണ്ടോ? കശ്ചന കഹ ചന എന്ന് വെച്ചാൽ അഭി, അങ്ങനെ അവിദ്വാൻ ഒരുവൻ പ്രാപിക്കുന്നുണ്ടോ? അവിദ്വാൻ അപി ഗച്ഛതി പ്രാപ്നോതി കിംബാ ന ഗച്ഛതി, ഇത് ദ്വിതീയോപി പ്രശ്നം. രണ്ടാമതൊരു ചോദ്യം കൂടെ, അതോ ഇനി പ്രാപിക്കുന്നില്ലേ? ദുഷ്ടവ്യൂ അനുപ്രശ്ന ഇതി ബഹുവചന, ഇവിടെ അനുപ്രശ്ന എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അവിദ്വാംസം പരത്തി അന്യോ പ്രശ്നം, അവിദ്വാനെ സംബന്ധിച്ച് രണ്ട് ചോദ്യങ്ങളാണ്. ഇതി അവിദ്വാൻ സാമാന്യം കാരണമുഖി ബ്രഹ്മ എന്ന ഗച്ഛതി, ബ്രഹ്മം സാമാന്യമായിരിക്കുന്നു, ഒരുപോലെ ഇരിക്കുന്നു, സമാനമായിരിക്കുന്നു സർവരെ സംബന്ധിച്ചും. അതുകൊണ്ട് ബ്രഹ്മന ഗച്ഛതി, ഇനി വിദ്വാൻ പ്രാപിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ വിധുഷോഭി ബ്രഹ്മഗമനം ആശങ്കയിലെ വിദ്വാനും പ്രാപിക്കാതിരുന്നുകൂടെ? പറയുന്നില്ല അവിദ്വാൻ പ്രാപിക്കുന്നില്ല. ബ്രഹ്മം എല്ലാവർക്കും സമമാണെങ്കിൽ, സമമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അവിദ്വാൻ പ്രാപിക്കുന്നില്ലെങ്കിൽ വിദ്വാൻ എങ്ങനെ പ്രാപിക്കും? വിദ്വാനും പ്രാപിക്കാതിരിക്കാണല്ലോ. അതിലെന്താ യുക്തി? അദ്ദേഹത്തം പ്രതി പ്രശ്നാഹോ വിദ്വാൻ, അതുകൊണ്ട് വിദ്വാനെ സംബന്ധിച്ച ചോദ്യമാണ്. അവിദ്വാന് ബ്രഹ്മമില്ലെങ്കിൽ വിദ്വാനുണ്ട്, എന്തുകൊണ്ട്? ബ്രഹ്മത്തിന് പക്ഷഭേദമില്ല, ഒരുപോലെയാണെന്നാണ്. വിദ്വാൻ ബ്രഹ്മവിദവി കശ്ചിദ് പ്രേത്യാമം ലോക സമസ്തയോ, ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന വിദ്വാനും ഈ ആത്മാവിനെ പ്രാപിക്കാതിരിക്കാമല്ലോ. അവിദ്വാനെ നിഷേധിച്ചാൽ വിദ്വാനും നിഷേധിക്കേണ്ടി വരും. അവിടുത്തെ ഭാഷയുടെ വ്യാകരണത്തെ കുറിച്ച് പറയുന്നു, സമശ്വനത്തെ ഊ മന്ത്രത്തിൽ അങ്ങനെയാണ്, സമശ്വനുതാ ഊന്നായി. അതങ്ങനെ വന്നു സമശ്വനത്തെ ഊ, അവിടെ ക്ലുതമാണ്. ഊ ഇത്യവും സ്ഥിതി അയ്യാദേശേവായ അയ്യാദേശം വന്ന് യലോപി ലോകശാകല്യസ്യ യഥാർത്ഥ ലോപിച്ച് അതിന്റെ നിയമങ്ങളെ കുറിച്ച് പറയുകയാണ്. ജഗൃതി അകാരസ്യ പ്ലുതി, അകാരം പ്ലുതമായി. സമശ്വനുതാ ഊ ഇത്യുകാരം പക്ഷ്യമാണം അതസ്താദപകർഷ്യ തകാരം ച പുരസ്മാത് ഉതശബ്ദാത് വ്യാസജ്യ അഹോ ഇത്യതസ്മാത് പുറം ഉതശബ്ദം സംയോജ്യ പൃച്ഛതേ. ഒരു ചോദ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില സർക്കസുകൾ കാണിക്കുകയാണ്, ഭാഷയുടെ സർക്കസ്. ഉകാരത്തിന് ഉകാരമെടുത്ത്, പുറത്തിന് തകാരമെടുത്ത്, ഉത അഭി എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാക്കിയാണ്. ഉത അഹോ വിദ്വാൻ, വിദ്വാനും ഇതാണോ ഗതി? വിദ്വാനും പ്രാപിക്കാതിരിക്കുമോ? വിദ്വാൻ സമശ്വനത്തെ അമും ലോകം, വിദ്വാൻ ഈ ആത്മാവിനെ പ്രാപിക്കുമോ? അവിദ്വാൻ പ്രാപിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വാനും പ്രാപിക്കാതിരിക്കും. കിംബായത അവിദ്വാനേവ വിദ്വാന പിന്നെ സമശ്വനേഹിത്യപര പ്രശ്ന. അവിദ്വാനും വിദ്വാനും ഇതിനെ പ്രാപിക്കുന്നുണ്ട. ദ്വാവേവ പ്രശ്നവും വിദ്വത് അവിദ്വത് വിഷയവും. അല്ലെങ്കിൽ ചോദ്യം രണ്ടാക്കാം, ബഹുവചനം സാമർഥ്യപ്രാപ്ത പ്രശ്നാന്തരാപേക്ഷ ഘടതി. അനുപ്രശ്നാഹ എന്ന് പറയുന്ന ബഹുവചനത്തിൽ പ്രയോഗിച്ചുകൊണ്ടാണ് ഭാഷകാരൻ ഇത്രയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഒന്നുകിൽ മൂന്നാല് ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് ചോദ്യമേ ഉള്ളൂ. ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ മനസ്സിൽ കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്. പല ചോദ്യങ്ങളും ഇതിനെ സംബന്ധിച്ച് വരാം, അതിനെ കണ്ടുകൊണ്ടാണോ പറയുന്നത്? അതെല്ലാം ഭാഷയുടെയും വ്യാകരണത്തിന്റെയൊക്കെ കാര്യങ്ങളാണ്. ഞാനതിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് വിദ്വാൻമാരുണ്ട്. അസത് ബ്രഹ്മേരി വേദ ചെയ്ത് അസ്ഥി ബ്രഹ്മേരി ചെയ്ത് വേദ ഇതി ശ്രവണാ അസ്ഥി നാസ്തി ഇതി സംശയ തതോ അർത്ഥത പ്രാപ്ത കിമസ്തി കിമസ്തി നാസ്തി ഇതി പ്രഥമോന പ്രശ്നം. പിന്നെ ആ ചോദ്യത്തെ കുറിച്ച് പറയുന്നു, അസ്ഥി ബ്രഹ്മേരി വേദ ചെയ്ത് അസ്ഥി ബ്രഹ്മേരി ചെയ്ത് വേദ ഇതി ശ്രവണാ അസ്ഥി നാസ്തി ഇതി സംശയം. ഇത് രണ്ടും പറഞ്ഞല്ലോ, അസ്ഥി ബ്രഹ്മ നാസ്തി ബ്രഹ്മ. ഇതെല്ലാം കേൾക്കുമ്പോൾ കേൾക്കുന്നവന് സംശയം വരുന്നു. തഥ അർത്ഥപ്രാപ്ത കിം അസ്ഥി നാസ്തി ഇതി പ്രശ്നവും അനുപ്രശ്നം. പിന്നീട് അതിനെ തുടർന്ന് വരുന്നു, ഉണ്ടോ ഇല്ലയോ, പ്രാപിക്കുമോ പ്രാപിക്കില്ലയോ, ബ്രഹ്മണോ അപക്ഷപാതിത്വ അവിദ്വാൻ ഗച്ഛതി ന ഗച്ഛതി ഇതി തിരിയ. ബ്രഹ്മത്തിന് പക്ഷപാതമുണ്ടല്ലോ, അതുകൊണ്ടവിടെ വരുന്നു അവിദ്വാൻ പ്രാപിക്കും അല്ലെങ്കിൽ പ്രാപിക്കത്തില്ല ബ്രഹ്മണ സമത്വേപി അവിദുഷൈവ വിദുഷ ആഗമനം ആശങ്കത്തെ. ബ്രഹ്മം തുല്യമായിരിക്കുന്നു സർവരിലും, അതുകൊണ്ട് വിദ്വാനും അവിദ്വാനും ഒരുപോലെ തന്നെ ബ്രഹ്മപ്രാപ്തി ഉണ്ടാകാം. അതിന് വിദ്യയുടെ ആവശ്യമില്ല. കിം വിദ്വാൻ സമശ്യന്തേ എന്ന സമശ്യന്തേ ഇതി തൃതീയോ അനുപ്രശ്ന ഏതേഷാം പ്രതിവേദനാർത്ഥം ഉത്തര ഗ്രന്ഥ ആരംഭിക്കുക. ചുരുക്കം ഇത്രയും മനസ്സിലാകും. ഈ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും താല്പര്യം ഇതാണ്, വിദ്വാനും അവിദ്വാനും ഇതിനെ പ്രാപിക്കുമോ, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ പക്ഷഭേദം വരുന്നു, പക്ഷപാതം വരുന്നു. തത്ര അസ്തിത്വമേവ തവതുച്യതേ യച്ചോത്ത സത്യജ്ഞാനം അനന്തം ബ്രഹ്മയിരി തച്ച കഥം സത്യത്വം ഇത്യേത സത്യമേമിരി ഇതമുച്യതേ. മുമ്പ് പറഞ്ഞല്ലോ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ സത്വക്തിയവ സത്യത്വമുച്യതേ. അതെങ്ങനെ സത്യമാകും? സത് ഉത്തമ സദൈവ സത്യം, സത്യനെയാണ് സത്യം എന്ന് പറയുന്നത്. തസ്മാ സത്വക്തിയവ സത്യത്വമുച്യതേ, അത് സത്യമാണ്. കഥം ഏവം അർത്ഥത അവഗമ്യതേ അസ്യ ഗ്രന്ഥസ്യ ശബ്ദാനുഗമാത് അനൈന വിഹി അർത്ഥേന അന്യതാനി ഉത്തരാണി വാക്യാനി തത്സത്യമിത്യാദക്ഷതേ യദേശ ആകാശാനന്ദോ നസ്യാദ് ഇത്യാദി. ഇനി വരുന്ന ഭാഗങ്ങളെല്ലാം പറയും. ഇവിടെ ഇങ്ങനെ ഒരു സംശയം ഇടയ്ക്കുള്ളതെന്ന് ബ്രഹ്മം സത്താണോ അസത്താണോ, അത് ആവശ്യമില്ലാത്തതാണ്, എന്താണ് തത്സത്യമിത്യാദക്ഷതേ, അത് സത്യം തന്നെയാണ്, അതൊരിക്കലും ശൂന്യമാകത്തില്ല. തത്ര അസദൈവ ബ്രഹ്മേത്യാശങ്കതേ, അവിടെ സംശയം വരുന്നു. എന്താണ് കേവല സംശയം? ഇത് അസത്താണോ? കസ്മാത് ഏതസ്തി തദ്വിശേഷതോ ഗൃഹീതേ ഇത ഘടാതി. ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ച് അസത്തെന്ന് സംശയം വരാൻ കാര്യം എന്താണ്? കാരണം സത്തായതെല്ലാം നമ്മൾ വ്യക്തമായി ഗ്രഹിക്കുന്നു, കാരണം മുന്നിലിരിക്കുന്ന പാത്രം തന്നെ. എന്നാസ്തി തന്ന ഉപലബ്ധിത ഏതാ ശേഷവിഷാണാണ്, ശേഷവിഷാണം മുകൾക്കം അതില്ല, അത് അനുഭവപ്പെടുന്നില്ല. തഥാ ഉപലബ്ധിത ബ്രഹ്മ, അതുപോലെ തന്നെ ബ്രഹ്മം അതും ശേഷവിഷാണം പോലെ തന്നെ ആർക്കും അനുഭവപ്പെടുന്നില്ല. തസ്മാ വിശേഷതോ അഗ്രഹണം നാസ്തി, അതുകൊണ്ട് ബ്രഹ്മമില്ല എന്ന് പറയുന്നതിന് യുക്തിയുണ്ട്. എന്തുകൊണ്ട്? വിശേഷതാണ് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ബ്രഹ്മമുണ്ട് എന്ന് പറയുന്നതിന് യുക്തിയുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിന് യുക്തിയുണ്ട്, അതിനെ ഗ്രഹിക്കുന്നില്ല. അതിന് സമാനം പറയുന്നു തന്ന, അത് ശരിയല്ല. ആകാശാദി കാരണത്വ ബ്രഹ്മം, ബ്രഹ്മം ആകാശാദി ഭൂതങ്ങൾക്കും അതിൽ നിന്ന് ശ്രേഷ്ഠമായ ജീവന്മാർക്കും സർവത്തിനും കാരണമാണ്. അപ്പൊ സർവകാരണമായിരിക്കുന്ന ഒന്നിനെ നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നില്ല മൺപാത്രം പോലെ, അതുകൊണ്ടില്ലാത്തതാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന്. എന്ന നാസ്തി ബ്രഹ്മ സ്മാ ആകാശാദി സർവം കാര്യം ബ്രഹ്മണോ ജാതം ഗൃഹ്യത്തെ. ആകാശാദി തുടങ്ങിയ സർവകാര്യങ്ങളും ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്, അതുകൊണ്ട് ബ്രഹ്മത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. യസ്മാചായത് കിഞ്ചിത് അസ്ഥീര്യ ദുഷ്ടം ലോകെ, ഒരു വസ്തു എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ അത് ഉള്ളതിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ, ഇത് ലോകാനുഭവമാണ്. യഥാ ഘട അങ്കുരാദി കാരണം ബീജാദി, മൺപാത്രത്തിന് കാരണം മണ്ണ്, അങ്കുരത്തിന് കാരണം ബീജം, ഇത് ലോകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ബ്രഹ്മം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിനൊരു കാരണമുണ്ട്. തസ്മാത് ആകാശാദി കാരണത്വ അസ്ഥി ബ്രഹ്മ, അതുകൊണ്ട് ആകാശാദികൾക്ക് കാരണമായിരിക്കുന്ന ഒന്നിനെ ബ്രഹ്മമെന്ന് പറയേണ്ടി വരും. എന്തിനാത്ര പ്രയാസപ്പെടുന്നത്? ബ്രഹ്മമുണ്ടെന്നുള്ള യുക്തി എന്താ പറയുന്നത്? അത് ആകാശത്തിനും മറ്റും കാരണമായതുകൊണ്ട് പറയുന്നു. ആകാശത്തിനും മറ്റും അങ്ങനെ ഒരു കാരണത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, ഒന്ന് കാണുന്നുമില്ല സ്വീകരിക്കുന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പറയുന്നതിന്റെ യുക്തി എന്താണ്? ആകാശം എല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്, അതുകൊണ്ട് ബ്രഹ്മമുണ്ടെന്നാണ്. ഞങ്ങൾ പറയുന്നു ഈ ആകാശത്തിനൊന്നും ഒരു കാരണമില്ല, അതുകൊണ്ട് തന്നെ ബ്രഹ്മമില്ല എന്ന് പറഞ്ഞാലോ? എന്നാ ശാസ്വതഹ ജാതം കിഞ്ചിത് ഗൃഹീതയിലൂടെ പറയുന്നു, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ ഒരു വസ്തുവിനെ ആരും കാണുന്നില്ല. വസ്തുതസ്യ നാമരൂപാധി കാര്യം നിരാത്മകത്വ ഉപലബ്ധിയത, അല്ല ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായതെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഉണ്ടായത് ഇല്ലായ്മയായിരിക്കും, അങ്ങനെ വാശി പിടിക്കാൻ പറ്റത്തു. നിങ്ങൾ പറയുന്നു ശൂന്യത്തിൽ നിന്നുണ്ടായി, ശരി, ശൂന്യത്തിൽ നിന്നുണ്ടായതല്ല, അത് ശൂന്യമാകാനേ വഴിയും. ഇവിടെ അങ്ങനെയല്ല, നാമരൂപങ്ങൾ കാണുന്നുണ്ട്. നാമരൂപങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു? സത്തായി അനുഭവപ്പെടുന്നു. അപ്പൊ സത്തായ നാമരൂപങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സത്തായ ഒരു കാരണം വേണം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? മൺപാത്ര ശൂന്യതയിൽ നിന്നുണ്ടായാലും ഇന്നും ആ സൃഷ്ടി നടന്നുകൊണ്ടിരുന്ന ശൂന്യതയിൽ നിന്ന് മൺപാത്രം ഉണ്ടാകുന്ന കാണുന്നില്ല. മൺപാത്രം മണ്ണിൽ നിന്നേ ഉണ്ടാകുന്നു, ബീജത്തിൽ നിന്നേ അങ്കുരം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കാരണം കൂടാതെ കാര്യം ഉണ്ടാകുന്നു പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിന് നിഷേധമോ? ശരി, ഞാൻ അനുഭവത്തിനെ നിഷേധിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഭ്രാന്ത പ്രലോഭനം, തത്വചിന്തയിൽ അത് പറ്റത്തില്ല. ബുദ്ധിസ്ഥിരതയുള്ളടത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ബുദ്ധിസ്ഥിരതയുള്ളവരോട് സംസാരിക്കുമ്പോൾ യുക്തിയുക്തമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകാശാദികൾക്ക് സത്തായ ഒരു കാരണത്തെ സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ സർവകാരണങ്ങൾക്കും കാരണമായിരിക്കുന്ന ആ സത്തായ കാരണം, അതിനാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. അതിനാർക്കും നിഷേധിക്കാൻ പറ്റും. ഇന്നത്തെ അസതഹജാതം കിഞ്ചിത് ഗൃഹ്യതേ ലോകേ കാര്യം, ലോകത്തിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണുന്നില്ല. ശൂന്യത്തിൽ നിന്നുണ്ടായത് അസതസ്യ നാമരൂപാധികാരി പറയുന്നു. ഇതെല്ലാം അസത്തിൽ നിന്നുണ്ടായെന്ന് വന്നാലോ നിരാത്മകത്വ, ഇതെല്ലാം അസത്തായിപ്പോകും. അങ്ങനെ വന്നാലോ എന്ന ഉപലബ്ധിയത, ഇത് അസത്തായിക്കോടെ എന്ന് പറഞ്ഞാലോ ഇതിന്റെ പ്രതീതി ഉണ്ടാകത്തില്ല. പ്രതീതി ഉണ്ടാകത്തില്ല, അനുഭവമേ ഉണ്ടാകത്തില്ല. നമുക്കൊന്നും മിണ്ടാനും പറയാനൊന്നും വയ്യാതായിപ്പോ. എന്തുകൊണ്ട്? ഒരു പ്രതീതി ഇല്ലാതായിപ്പോ. ശൂന്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന സർവ്വശൂന്യം തന്നെ കാരണത്തിനനുസരിച്ച് കാര്യം വരത്തുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഈ ലോകമെല്ലാം തലകീഴായി മറിയും, അനുഭവമെല്ലാം തിരിയും, ചിന്തിക്കാനോ പറയാനോ ഒന്നും ആരും ഇല്ലാതാവും. അങ്ങനെയൊന്നുമല്ല കാണുന്നു, ഇവിടെയെല്ലാം ക്രമബദ്ധമായി കാണുന്നുണ്ട്. അപ്പോൾ സത്തിൽ നിന്ന് സത്ത് ഉണ്ടാകുന്നു സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ആകാശാദി കാരണങ്ങൾക്ക് സത്തായൊരു കാരണമുണ്ട്. ഉപലഭ്യതേത്തു തസ്മാത് അസ്തി ബ്രഹ്മ, ഇവിടെ നാമരൂപാത്മകമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്, അതിൽ ഉണ്മ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് കാരണമായ ഒരു ഉണ്മയെ സ്വീകരിച്ചേ തീരും. അത് തന്നെയാണ് ബ്രഹ്മം. യുക്തിയുണ്ട് ബ്രഹ്മത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. അസതശ്ചേത്കാര്യം ഗ്രഹീയമാണോ അസത് അന്യതമേവ തസ്യ. ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായെന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെല്ലാം അസതന്നിതമായിരിക്കും എന്ന് വെച്ചാൽ അസത്തായി. പിന്നെ ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതും തമ്മിൽ വ്യത്യാസം, കാര്യവും കാരണവും തമ്മിൽ വ്യത്യാസം വരത്തില്ല. ശൂന്യത, അവിടെ ചോദ്യമില്ല, ഉത്തരവില്ല, ശിഷ്യനില്ല, ഗുരുവില്ല, ബന്ധമില്ല, മോക്ഷമില്ല, പിന്നെ ചൈവം, അങ്ങനെയൊന്നുമല്ല വാസ്തവം. തസ്മാത് അസ്ഥി ബ്രഹ്മ. അതുകൊണ്ട് ബ്രഹ്മം സത്താണോ ഉണ്മാണോ, അതാണ് നിന്റെ സ്വരൂപം എന്ന് ശിഷ്യനെ ഗുരു ബോധിപ്പിക്കുന്നു.